Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആഗമനകാലം നാലാം വാരത്തിലെ സുവിശേഷ ചിന്തകളാണിന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:26-38 വരെ വാക്യങ്ങൾ. അമ്മ ജീവനാണ്, ജീവന്റെ സ്രോതസ്സാണ്. ഓരോ കുഞ്ഞും അമ്മയെ തിന്നാണ് വളരുന്നത്. ഒ.വി. വിജയന്റെ പ്രയോഗമാണിത്. അല്പം ക്രൂരമായി തോന്നാമെങ്കിലും അദ്ദേഹം സത്യം പച്ചനെ പറയുകയല്ലേ. കുറേ നാൾ അകത്ത് ഉദരത്തിൽ നിന്നും പിന്നീട് നിലവിളിയോടെ പുറത്തു വന്നിട്ടും അമ്മയുടെ മുലപ്പാൽ കുടിച്ചല്ലേ കുഞ്ഞു വളരുന്നത്. അമ്മയുടെ രക്തം തന്നെയാണ് കുഞ്ഞുങ്ങൾ കുടിക്കുന്നത്. നമ്മുടെ അമ്മമാരെ ഒന്ന് ഓർമ്മിച്ചാൽ, പരമാവധി 2 വർഷങ്ങൾക്കിടയിൽ ഓരോ കുഞ്ഞിനും പിറവി കൊടുക്കുന്നവരാണ് അവരിലധികം പേരും. ഓർക്കണം, അവരാണ് ചോര നീരാക്കി ജീവിച്ചവർ. അവർ മക്കൾക്ക് ഭക്ഷണമായി മാറിയവരാണ്. അപ്പോൾ ഓർക്കണം, ഈ അമ്മമാർ മക്കളിലൂടെ വാഴ്ത്തപ്പെടേണ്ടവരാണ്. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാമെന്ന് സാധാരണ പറയാറുണ്ടല്ലോ. ക്രിസ്തുവാകുന്ന സുഗന്ധവും മധുരവുമുള്ള ഫലം രൂപപ്പെടുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നാണ്. ഈശോയുടെ ജനനം അനുഗ്രഹീതയും കൃപ നിറഞ്ഞവളുമായ മറിയത്തിൽ നിന്നായിരുന്നു. ഓർമ്മയുണ്ടാകും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ലുത്വീനിയ പ്രാർത്ഥനാമഞ്ജരി. അതിലെ ശ്രദ്ധേയമായൊരു ജപമാണ് അല്ലെങ്കിൽ വാഴ്ത്തലാണ് യേശുവിൻ്റെ അമ്മയെ വാഗ്ദത്ത പേടകമേ എന്നു നാം വിളിച്ചപേക്ഷിക്കുന്നത്. മോശയിലൂടെ ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകിയ കൽപ്പനകൾ കൽഫലകങ്ങളിൽ കൊത്തി സൂക്ഷിച്ചിരുന്ന സ്വർണ്ണ പേടകത്തെയാണ് വാഗ്ദത്ത പേടകമെന്ന് വിളിച്ചിരുന്നത്. അകത്തും പുറത്തും സ്വർണം പൊതിഞ്ഞ അതിമനോഹരമായ ഒരു അലങ്കാരപ്പെട്ടിയായിരുന്നു അതെന്ന് പറയാം. രക്ഷയുടെ കൽപ്പനകൾ ഉൾക്കൊണ്ട ആ പേടകം മോശയുടെ കാലശേഷമാണെങ്കിലും ഇസ്രായേൽ വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കുന്നത് കൽപ്പനകളുടെ വാഗ്ദത്ത പേടകവുമായിട്ടാണ്. അത് പിന്നീട് ഫിലിസ്തീയർ തട്ടിക്കൊണ്ടുപോയ കഥയുണ്ട്. എന്നാൽ നാളുകൾക്ക് ശേഷം ദൈവത്തെ ഭയന്ന് അവർ അത് ഇസ്രായേലർക്ക് തിരികെ കൊടുത്തപ്പോൾ ഏറ്റുവാങ്ങിയത് ഓർക്കണം ദാവീദ് രാജാവാണ്. അദ്ദേഹം പേടകത്തിൻ്റെ മുന്നിൽ ആനന്ദത്തോടെ പാട്ടുപാടുകയും നൃത്തം ചവിട്ടുകയും ചെയ്തുവെന്ന് നാം പഴയ നിയമത്തിൽ വായിക്കുന്നു. അന്ന് വാഗ്ദത്ത പേടകം കണ്ട ആശ്ചര്യത്തോടെ ദാവീദ് ഉദ്ഘോഷിച്ചത് ഇതാ കർത്താവിൻ്റെ അമ്മ എന്നെ സന്ദർശിക്കാൻ ഭാഗ്യമുണ്ടായി എന്നാണ്. ദാവീദ് രാജാവിൻ്റെ ഈ പ്രയോഗം തന്നെയാണ് പിന്നീട് എലിസബത്ത് പ്രഘോഷിക്കുന്നത് പുതിയ നിയമത്തിൽ. കർത്താവിൻ്റെ അമ്മ എന്നെ സന്ദർശിക്കാൻ ഭാഗ്യമുണ്ടായി എന്ന് മറിയത്തെ നോക്കി പറയുന്നു. യഥാർത്ഥത്തിൽ ദാവീദ് രാജാവ് വാഗ്ദത്ത പേടകം ഏറ്റുവാങ്ങിയ സ്ഥലം അഭുഘോഷും മറിയത്തിൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിൻ്റെ ഗ്രാമമായ അയിൻ ഖരീമും ഭൂമിശാസ്ത്രപരമായി വളരെ അടുത്ത സ്ഥലങ്ങളാണ്. എലിസബത്ത് പറയുന്ന തന്നെ സന്ദർശിച്ച കർത്താവിൻ്റെ അമ്മയും വാഗ്ദത്ത പേടകവും മറിയം തന്നെയാണ്. അതിനാൽ ഇന്ന് നമുക്കും പ്രാർത്ഥിക്കാൻ സാധിക്കണം, ദൈവമേ, ഞങ്ങൾക്ക് ഇടം നൽകിയ ഉദരങ്ങളും വാഗ്ദത്ത പേടകങ്ങളാണ്, അവ അനുഗ്രഹീതങ്ങളാണ്. രക്ഷകന്റെ ജനനത്തെ സംബന്ധിച്ച വിവരം ആദ്യമായി ലഭിച്ചത് നസ്രത്തിലെ മറിയത്തിനാണ്. പ്രാന്തപ്രദേശമെന്ന് ഒരു പെരിഫറി എന്ന് വിശേഷിപ്പിക്കാവുന്ന ജനജീവിതത്തിൻ്റെ വിളുമ്പിലേക്കാണ് മംഗളവാർത്ത എത്തിയത് നസ്രത്തെ ചെറുഗ്രാമത്തിലേക്ക്. ഇതാ പഴയ നിയമത്തിൽ പരാമർശിക്കപ്പെടുക പോലും ചെയ്യാത്തൊരു സ്ഥലത്താണ് മിശിഹായുടെ ജനനമുണ്ടാകുമെന്ന അറിയിപ്പ് ലഭിക്കുന്നത്. നസ്രത്തിൽ നിന്നും വല്ല നന്മയുണ്ടാകുമോ എന്ന് അക്കാലത്ത് കളങ്കമില്ലാത്ത ഏത് ഇസ്രായേലിനും സത്യസന്ധമായി സംശയിച്ചിരുന്നു. അത്രത്തോളം അപ്രസക്തമായിരുന്നു ആ ഗ്രാമം എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനാൽ ഗലീലിയായിലെ നസ്രത്തിലെത്തി ഗബ്രിയേൽ ദൂതൻ നൽകിയ മംഗളവാർത്ത ഞെട്ടലുളവാക്കുന്ന ഒരു സംഭവമായിരുന്നു എന്ന് പറയാം. അപ്പോൾ എല്ലാം കീഴ്മേൽ മറിക്കുന്ന സന്ദേശമായിരുന്നു ഗബ്രിയേൽ ദൂതനിലൂടെ മറിയത്തിന് ലഭിച്ചത്. കന്യക ഗർഭം ധരിക്കുമെന്ന വാർത്തയും മറ്റൊരു വിസ്മയമല്ലേ. സാധാരണ ഭാഷയിൽ അത് ഒരു ഞെട്ടലാണ്. പാപത്താൽ കളങ്കപ്പെടാത്തവളെന്നാണ് കന്യക എന്ന വാക്കിനർത്ഥം. അങ്ങനെ കളങ്കിതമാകാത്ത മനുഷ്യവർഗത്തിൻ്റെ സന്തതിയാണ് പരിശുദ്ധ കന്യകാ മറിയം. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വിസ്മയവും രഹസ്യവുമാണ് മറിയം. ദൈവം എപ്രകാരം മനുഷ്യാവതാരം ചെയ്തുവെന്നത് ഒരു പ്രപഞ്ച രഹസ്യവും ദിവ്യരഹസ്യവുമാണ്. ദൈവിക ലാളിത്യം പൂർണ്ണമായും ഉൾക്കൊണ്ട വ്യക്തിയാണ് മറിയം. ദൈവഹിതത്തോട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പ്രത്യുത്തരിച്ച മറിയമാണ് ദൈവമാതാവെന്ന വിശേഷണത്തിന് അർഹയാകുന്നത്. മാഥേർ ദേയി, മദർ ഓഫ് ഗോഡ്, ഗ്രീക്ക് ഭാഷയിൽ തെയോതെക്കോസ്, ദൈവമാതാവെന്ന പ്രയോഗമാണത്. അതിനാൽ നമുക്ക് പറയാം, ദൈവിക രഹസ്യത്തിൻ്റെ വെളിപ്പെടുത്തലിന് മുൻപിൽ ഉചിതമാകുന്ന ഏക മനോഭാവം ലാളിത്യമാണ്. മേരി പഠിപ്പിക്കുന്നത് ഈ ലാളിത്യത്തിൻ്റെ ജീവിതശൈലിയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പ്രത്യുത്തരിക്കുവാനും ദൈവിക പദ്ധതി തിരിച്ചറിയാനും ദൈവം വരച്ചിട്ട രേഖ കണ്ടെത്തുവാനുമുള്ള ശ്രമമാണ് വിജയം വരിക്കുന്നത്. അവിടുത്തേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോഴാണതെന്ന് മേരി പരിശുദ്ധ കന്യകാ മറിയം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ മനുഷ്യജീവിതങ്ങൾ പരിശുദ്ധമായി രൂപാന്തരപ്പെടും, വിശുദ്ധീകരിക്കപ്പെടും. ദൈവത്തിൻ്റെ വിസ്മയങ്ങൾ നമുക്ക് ഞെട്ടലുകളാണെങ്കിലും ദൈവഹിതത്തിന് വിധേയപ്പെടുമ്പോൾ അവ ഫലമണിയുന്നു. ജീവിതമാകുന്ന സമസ്യ പോലെയാണ് ഈ ദൈവിക വെളിപാടുകൾ. നസറത്തിലെ മേരിക്ക് ലഭിച്ച ദിവ്യമായ ആഹ്വാനവും ദൈവം താഴ്മയിൽ നമ്മോടൊത്ത് വസിക്കുന്ന സമസ്യയുമാണ് വിസ്മയമാണ് എന്നോർക്കണം. മാനുഷികമായ നമ്മുടെ എല്ലാ അളവുകോലുകളെയും അതിലംഘിക്കുന്ന പ്രത്യാശയുടെ മഹോത്സവമാണ് അതിനാൽ ക്രിസ്തുമസ്. ജീവിത ചക്രവാളത്തിൻ്റെ വിശാലതയിലേക്ക് പറന്നുയരാൻ കെൽപ്പില്ലാത്ത വിധം ചിറക് നഷ്ടപ്പെട്ടവരായ നമുക്കിത് ആ പ്രതീക്ഷയും പ്രത്യാശയും സ്നേഹവും നൽകിക്കൊണ്ട് ഈ മഹോത്സവം ക്രിസ്തുമസ് ഇത് ആഗതമാകുന്നു. എന്തിന് ആഗതമായി കഴിഞ്ഞു? ആഘോഷങ്ങളുടെ പൊള്ളയായ വർണ്ണപ്പൊലിമയിൽ നിന്നും ക്രിസ്തുമസിനെ മോചിപ്പിക്കണം എന്ന് ഈയിടെ പ്രസ്താവിച്ചത് പാപ്പ ഫ്രാൻസിസ് ആണ്. പിതാവായ ദൈവത്തിൻ്റെ മനുഷ്യകുലത്തോടുള്ള അതിരില്ലാത്ത സ്നേഹമാണ് ക്രിസ്തുമസിൽ നാം കാണേണ്ടത്. ഹൊറേബ് മലയിൽ അബ്രാഹം അർപ്പിച്ച ബലി പോലെയാണത്. തൻ്റെ ഏകജാതിനെ നൽകുമാർ അത്രമേൽ ഭൂമിയെ ഇഷ്ടപ്പെട്ട പിതാവായ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന തിരുനാളാണിത്. ജോസഫിന് ദൈവദൂതൻ നൽകിയ സന്ദേശം ദൈവം തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും എന്നായിരുന്നില്ലേ? മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യമിതായിരുന്നു. ഇതാണ് ക്രിസ്തുമസിൻ്റെ പൊരുൾ. പാപം ചെയ്യുന്നവർ പാപത്തിനടിമകളാണ്. അതിനാൽ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നാണ് ആദ്യം നമുക്ക് മോചനം നേടേണ്ടത്. അതുപോലെ ദൈവവും മനുഷ്യരുമായുള്ള ശരിയായ ബന്ധത്തിലൂടെയാണ് മോചനം, അല്ലെങ്കിൽ സാക്ഷാത്തായ സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമാക്കേണ്ടത്. മനുഷ്യനായി നമ്മോടൊത്ത് വസിച്ച ദൈവം ക്രിസ്തു ഭൂമിയിൽ മനുഷ്യനിർമ്മിതമായ കൂടാരത്തിൽ ഇന്നും പാർക്കുന്ന അഭൗമ സാന്നിധ്യമാണ്. നമ്മിലൊരുവനായ ദൈവപുത്രൻ, മനുഷ്യപുത്രൻ മനുഷ്യമക്കളെ ദൈവിക പാതയിലേക്ക് നയിക്കുന്നു. നമുക്ക് ദൈവിക വെളിച്ചം പകർന്നു നൽകുന്നു. അങ്ങനെ മനുഷ്യരെ ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്തിയ മഹോത്സവമല്ലേ ക്രിസ്തുമസ്? ദൈവിക പദ്ധതിയോട് വിധേയപ്പെടാൻ ആദ്യം മടിക്കുകയും ഭയപ്പെടുകയും ചെയ്ത മറിയത്തെപ്പോലെ ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേരാൻ നമുക്കും ഭയപ്പാടുണ്ടാകാം. എന്നാൽ ദൈവിക ശബ്ദമിതാണ്, ഭയപ്പെടേണ്ട. ദൈവദൂതൻ ജോസഫിനും മറിയത്തിനും നൽകിയ ഉറപ്പാണിത്, ഭയപ്പെടേണ്ട. ദൈവം ആ ഉറപ്പ് ഇന്നും ആവർത്തിക്കുന്നുണ്ട്. മനുഷ്യനു വേണ്ടി ഇന്നും ഉയരുന്ന ദൈവത്തിൻ്റെ ആശ്വാസ വചസ്സാണിത്, ഭയപ്പെടേണ്ട. ദൈവത്തിന് അസാധ്യമായൊന്നുമില്ല. നമ്മിലേക്ക് വരാൻ, നമ്മിലേക്ക് ഇറങ്ങി വരാൻ മടി കാണിക്കാതിരുന്നതുപോലെ ദൈവത്തിങ്കിലേക്ക് തിരിയാനും അടുക്കാനും ദൈവത്തിൽ ജീവിക്കാനും നാം മടി കാണിക്കരുത്, ഭയപ്പെടരുത്. ദൈവത്തിൽ നിന്ന് നാം അകന്നു പോകുകയുമരുത്. ദൈവം നമ്മിലേക്ക് വന്നതിൻ്റെയും നമുക്കായി നൽകിയ ആത്മീയ മോചനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ദൈവിക ജീവൻ്റെയും മഹോത്സവമാകട്ടെ ഈ ക്രിസ്തുമസ്. ഈ ദിനങ്ങളിലെങ്ങും കൗതുകത്തോടെ കത്തിനിൽക്കുന്ന നക്ഷത്ര വിളക്കുകളും ക്രിസ്തുമസ് മരങ്ങളും വിശുദ്ധധൂപം പോലെ സായന്തനങ്ങളിൽ ഉയർന്നു പൊങ്ങുന്ന കരോൾ ഗീതങ്ങളും ഹൃദയമുണർത്തുന്ന സാന്ദ്രലയത്തിൻ്റെ ദേവാലയ ഗീതങ്ങളും മണിനാദങ്ങളും കാർഡുകളുടെയും ഡിജിറ്റൽ സന്ദേശങ്ങളുടെയും വർണ്ണക്കൂട്ടുകൾക്ക് പിന്നിൽ തൊട്ടറിയാവുന്ന പ്രിയമുള്ളവരുടെ നന്മയും കനിവും മെഴുതിരികളെരിയുന്ന പുൽക്കൂട്ടിൽ ഉണ്ണിയുടെ പാൽപുഞ്ചിരിയും എല്ലാമെല്ലാം പഴയതുപോലെ ആവണമെന്നില്ല. എങ്കിലും ദൈവസ്നേഹവും ദൈവം നമ്മോടൊത്ത് വസിച്ച ലാളിത്യവും വിനീതഭാവവും ക്രിസ്തുമസിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് അനുഭവവേദ്യമാകുകയാണ്. അതിനാൽ ഇരുകരങ്ങളും കൂപ്പി മറിയത്തെ പോലെ നമുക്ക് ക്രിസ്തുമസിനെ വരവേൽക്കാം. കാരണം ഓരോ ക്രിസ്തുമസും ദൈവം പ്രത്യാശയുടെ സുവിശേഷമാണ് നമുക്ക് നൽകുന്നത്. ആരും കൂടെയില്ലെങ്കിലും സ്നേഹമുള്ളവർ നമ്മെ കൈവെടിഞ്ഞാലും ദൈവം കൈവെടിയുകയില്ല എന്ന പ്രത്യാശയുടെ സന്ദേശവുമായിട്ടാണ് ഈ ക്രിസ്തുമസ് നമ്മിലേക്ക് എന്നിലേക്ക് കടന്നു വരുന്നത്. പ്രളയകാലത്തിന് ശേഷം മാനത്ത് മഴവില്ല് തെളിയുന്നുണ്ടല്ലോ. തിന്മയുടെ വിത്ത് വിതച്ച വയലിലും സുകൃതിപ്പൂക്കൾ വിരിയുന്നുണ്ട്. അപ്പോഴെല്ലാം ദൈവം മനുഷ്യരോട് മന്ത്രിക്കുകയാണ്, ഞാൻ നിങ്ങളെ ഇനിയും സ്നേഹിക്കുന്നു, ഗോഡ് സ്റ്റിൽ ലവ്സ് ദ വേൾഡ് എന്ന്. നമുക്ക് ചുറ്റും അങ്ങനെ വെളിപ്പെടുന്ന ദൈവസ്നേഹത്തോട് പ്രതിധരിക്കാനാണ് ക്രിസ്തുമസ് നാളിൽ മറിയം തൻ്റെ ജീവിത മാതൃക കൊണ്ട് നമ്മോടാവശ്യപ്പെടുന്നത്. തന്നെ ദൈവം സ്നേഹിക്കുന്നുവെന്നും രക്ഷയുടെ പദ്ധതിയിൽ പങ്കുചേരാൻ വിളിക്കുന്നെന്നും മനസ്സിലാക്കിയവളാണ് മറിയം. അനുദിന ജീവിതത്തിലെ രക്ഷയുടെ പദ്ധതികൾ ജീവിത ഉത്തരവാദിത്വങ്ങളിൽ തിരിച്ചറിയാൻ മറിയത്തെപ്പോലെ നമുക്കും പരിശ്രമിക്കാം. ഈ പ്രത്യാശയിൽ ആസന്നമാകുന്ന ക്രിസ്തുമസിനെ നമുക്കൊരുങ്ങാം. ഈ ക്രിസ്തുമസിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അങ്ങനെ നന്മയുടെ ഇത്തിരിപ്പൂക്കൾ നമ്മിലൂടെ ഇനിയും എവിടെയും നമുക്ക് ചുറ്റും നമ്മുടെ ജീവിത പരിസരങ്ങളിൽ സന്തോഷമായി, സ്നേഹമായി, സൽപ്രവൃത്തികളായി, സാന്ത്വനമായി വിരിയട്ടെ. സഹോദരങ്ങൾക്ക് സ്നേഹമായി വിരിയട്ടെ. കൃപാപൂർണയായ പരിശുദ്ധ കനികാനാഥ അമ്മ നമുക്ക് തുണയായിരിക്കട്ടെ.
പരിപാവനമേറി തൻ്റെ അരുമപ്പും പൈതലായി പാരിൽ വന്നു ദേവൻ ഇന്നു പാതിരാവിൽ. ഇടയന്മാരെന്നൊരു രാവിൽ സുരനാദം കേൾക്കുകയായി ദേവസൂനുജാതനായി ബേതലേഹമിൽ. തനന തനന തന തന നന നന നന
ഈ ഗാനമാലപിച്ചത് ശങ്കരൻ നമ്പൂതിരിയും സംഘവുമാണ്. രചന ജോർജ് ജോസഫ് ചെന്നായ്. സംഗീതം ജെറി അമൽദേവ്.
താളമേള ഗാന നിറവിൽ ദൂതസേനവാനിൽ വരവായി പാരിലെങ്ങുമെന്തു മോദം ശീതരാവിതിൽ.
താളമേള ഗാന നിറവിൽ ദൂതസേനവാനിൽ വരവായി പാരിലെങ്ങുമെന്തു മോദം ശീതരാവിതിൽ.
ഈണമോടെ പാടിയിടാം സ്തോത്രഗീതമീരാവിൽ. ഗീതികൾ ശിശുവിനു പാടിയാടാം. സനിപ സനിപ മകരി ഗപ മകരി സപസ
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച സുവിശേഷ വിചിന്തനമാണ്.